السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നാമതായി ഇസ്തിആദ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ വിശദീകരണം നാം പഠിക്കുകയുണ്ടായി. അതോടൊപ്പം ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണ് എന്നും നാം പഠിക്കുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ബസ്മലയുടെ പൂർണ്ണ രൂപം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ആ അള്ളാഹുവിൻ്റെ രണ്ടു പേരുകൾ, മഹത്തരമായ രണ്ട് നാമങ്ങൾ ബിസ്മിയിൽ നാം ഒരുമിച്ച് പറയുന്നുണ്ട്. അർറഹ്മാൻ, അർറഹീം എന്നീ നാമങ്ങളാണ് അവ. അവയുടെ വിശദീകരണം ഇൻഷാ അല്ലാഹ് സൂറത്തു അൽ ഫാത്തിഹയിലെ ആയത്തുകൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ബസ്മല. ബസ്മല ചൊല്ലുക എന്നത്, അത് ഓർക്കുക എന്നത്, അത് ഒരു ദിക്റായി ചില സന്ദർഭങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തെ സമയം ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങേണ്ടത്. അതാണ് സുന്നത്തായിട്ടുള്ളത്. പ്രത്യേകിച്ച് സൂറത്തുകളുടെ ആരംഭത്തിൽ, വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുണ്ട്. സൂറത്തു അത്തൗബ, സൂറത്തു അത്തൗബ ഒഴികെ. രണ്ടാമത്തെ സന്ദർഭം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് സുന്നത്താകുന്ന മറ്റൊരു സമയം, പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും കത്തുകളുടെയും എഴുത്തുകളുടെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബ്, അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാജാക്കന്മാർക്കെഴുതിയ കത്തുകളിൽ അതിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമായിരുന്നു. ഇതാണ് ബസ്മല സുന്നത്താകുന്ന സന്ദർഭങ്ങൾ. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലാതെ കേവലം ബിസ്മില്ലാഹ് എന്നു മാത്രം പറയുന്നത് സുന്നത്താകുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതില്ല, മറിച്ച് ബിസ്മില്ലാഹ്, അറബിയിൽ അതിന് തസ്മിയ എന്നാണ് പറയുക. ഒന്നാമത്തേത് ബസ്മലയാണെങ്കിൽ രണ്ടാമത്തേത് തസ്മിയത്താണ്. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, ബിസ്മില്ലാഹ് എന്ന് പറയുക. ഇങ്ങനെ ബിസ്മില്ലാഹ് എന്ന് പറയുന്നത് സുന്നത്താകുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അവ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ അമലുകളിൽ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ സന്ദർഭം വുദൂഇന്റെ തുടക്കത്തിലാണ്. വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത ലിമൻ ലാ വുദൂഇ ലഹു, വുദൂഇ ഇല്ലാത്തവന് നിസ്കാരമില്ല. വലാ വുദൂഇ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി തആല അലൈഹി, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ വുദു എടുത്താൽ അവന് വുദൂഉമില്ല. ഇവിടെ വുദു ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുദു ശരിയാവില്ല എന്നല്ല, വുദു ശരിയാവില്ല എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് വുദു പൂർണ്ണമാവില്ല എന്നാണ്. പണ്ഡിതന്മാർ അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം വുദു എന്ന തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറയൽ സുന്നത്താണ് എന്നാണ്. അപ്പോൾ അതാണ് ബിസ്മില്ലാ എന്ന് പറയേണ്ട ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴും മസ്ജിദിൽ നിന്ന് പുറത്തു പോകുമ്പോഴുമാണ്. മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴും മസ്ജിദിൽ നിന്ന് പുറത്ത് പോകുമ്പോഴുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല അൽ മസ്ജിദ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു ബിസ്മില്ലാ അല്ലേ, പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാ വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അത് ബിസ്മിയോടൊപ്പം ചൊല്ലേണ്ട ദിക്റാണ്. വഇദാ ഖറജ ഖാൽ ബിസ്മില്ലാ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടുന്ന് പറയും ബിസ്മില്ലാ വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫദ്ലിക. ഈ പറഞ്ഞ ദിക്റുകൾ അതിൻ്റെ പദങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ദിക്റിൻ്റെ കിതാബുകൾ പ്രത്യേകിച്ച് ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ ദിക്റിൻ്റെ ഗ്രന്ഥമാണ് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്ന പേരിൽ അത് മലയാളത്തിൽ വിവർത്തനത്തോടുകൂടി ലഭ്യമാണ്. ആ പുസ്തകത്തിൽ ഈ പറഞ്ഞ ദിക്റുകൾ വിശദമായി ഉണ്ട്. ഞാനിവിടെ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു, അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ സന്ദർഭം വാഹനത്തിൽ കയറുമ്പോഴാണ്. വാഹനത്തിൽ കയറുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്ന് സുന്നത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നോടൊപ്പമുള്ളവരോട് കപ്പലിൽ കയറാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വഖാല ർകബു ഫീഹാ ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹ, നിങ്ങൾ കപ്പലിൽ കയറിക്കൊള്ളുക, കയറിക്കൊള്ളുമ്പോൾ കയറുന്ന സന്ദർഭത്തിൽ എന്തു പറയണം, ബിസ്മില്ലാഹി മജ്രേഹ വമുർസാഹ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അവൻ്റെ സഹായം തേടിക്കൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ കപ്പലിൻ്റെ സഞ്ചാരം, അത് നിൽക്കുന്നത് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരമാണ്. അതാണ് വാഹനത്തിൽ കയറുന്ന സന്ദർഭം, അതാണ് മൂന്നാമത്തെ സന്ദർഭം. നാലാമത്തെ സമയം അറവ് നടത്തുന്ന സന്ദർഭങ്ങളിലാണ്, അതുപോലെ തന്നെ വേട്ടയാടുന്ന സമയങ്ങളിൽ. അറക്കുന്ന സന്ദർഭത്തിൽ ആടാകട്ടെ പോത്താകട്ടെ ഭക്ഷണത്തിന് വേണ്ടി കോഴിയാകട്ടെ എന്തിനാകട്ടെ അറക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകൾ വന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, ഫകുലു മിമ്മ ദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി, ഫകുലു മിമ്മ ദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചുകൊള്ളുക. സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബിസ്മി അറവിന്റെ മുൻപ് ചൊല്ലുക എന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അറവ് ശരിയാകാനുള്ള നിബന്ധനയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണത്. ഹംബലി മദ്ഹബ് പ്രകാരം ബിസ്മി ചൊല്ലുക എന്നത്, അറക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലുക എന്നത് അറവ് ശരിയാകാനുള്ള നിബന്ധനയാണ്, തിരുത്തൊഴിവാക്കാൻ പാടില്ല. എന്നാൽ മറ്റു പല മദ്ഹബുകളുടെയും ഹനഫി മദ്ഹബിലും മറ്റുമൊക്കെ ഉള്ള അഭിപ്രായ പ്രകാരം അറക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് നിർബന്ധമാണ്. മറന്നുപോയാൽ അതിൻ്റെ തെറ്റ് ഒഴിവാകുന്നതാണ്. അപ്പോൾ അറക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലണം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറക്കുന്നത് അനുവദനീയമാണ്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അറക്കുന്നത് അത് അനുവദനീയമല്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമം അത് അറക്കുന്ന മാംസത്തിൽ വരുത്തുന്ന മാറ്റമാണ്. അതുപോലെ തന്നെ വേട്ട മൃഗത്തെ പറഞ്ഞയക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ അർസൽത കൽബക അൽമുഅല്ലം ഫഖതല ഫകുൽ, നീ നിന്റെ വേട്ട നായയെ പഠിപ്പിച്ചു നൽകിയ വേട്ട നായയെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക. ഇദാ അർസൽത കൽബക അൽമുഅല്ലം, നീ നിന്റെ വേട്ട നായ അയക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അത് ബിസ്മി ചൊല്ലി അത് മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്നാൽ നീ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം. അപ്പൊ അത് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ ഒന്നാണ്. അഞ്ചാമത്തെ സന്ദർഭം ഭക്ഷണത്തിന്റെ സമയമാണ്. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ കഴിക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ മകനായിരുന്നു ഉമർ ഇബ്നു അബി സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്നു ഉമ്മു സലമ അബു സലമയുടെ മരണശേഷം. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയായിരുന്ന ഉമർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് വളർന്നത്. അദ്ദേഹം പറയാൻ, കുന്തു ഗുലാമൻ ഫി ഹജ്രി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കുട്ടിയായി ഇരിക്കെ അവിടുത്തെ വീട്ടിലായിരുന്നു. വഖാനത് യദി തതീഷു ഫി സഹ്ഫ, ഭക്ഷണ തളിക വെച്ചു കഴിഞ്ഞാൽ എന്റെ കൈ പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ പരന്ന് കളിക്കുമായിരുന്നു. കുട്ടികൾ പൊതുവെ ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ അവിടുന്ന് ഭക്ഷണ പാത്രം ഒരു പാത്രമാണ്, ഒന്നിലധികം ആളുകൾക്കുണ്ടായിരിക്കുക. അപ്പൊ കുട്ടി ഇരിക്കുന്ന ഒരു പാത്രത്തിലാണ്, അതേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് മറ്റുള്ളവരും ഭക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ആ പാത്രത്തിൽ പലയിടത്തായി നീങ്ങിക്കളിക്കുമായിരുന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാഹ് വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക, മോനെ അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കുക, ബിസ്മില്ലാ എന്ന് പറയുക. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈകൊണ്ട് കഴിക്കുക. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക. ഈ ഹദീസിൽ ബിസ്മി ചൊല്ലുന്നത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റു ചില ഹദീസിൽ ബിസ്മില്ലാ എന്ന വാക്ക് തന്നെ കാണാം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറു എന്ന് പറയേണ്ടതുണ്ട്. അതും ഹദീസിൽ തന്നെ കാണാം. ബിസ്മില്ലാഹ് എന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അപ്രകാരമാണ്. ബിസ്മില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നല്ല, മറിച്ച് ബിസ്മില്ലാ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കുന്ന. അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയുകയില്ല. അപ്പോൾ ബിസ്മില്ലാന്റെ സമയങ്ങളിലൊന്നാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ഷൈത്താൻ, പിശാചിന് അതിൽ പങ്കുണ്ടായിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ആറാമത്തെ കാര്യം, ആറാമത്തെ സന്ദർഭം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്ന അഹദകും ഇദാ അത അഹ്ലഹു വഖാല ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ഷൈത്താന വജന്നിബ് ഷൈത്താന മാ റസഖ്തന فرزق ولدا لم يضره الشيطان. നിങ്ങളിൽ ആരെങ്കിലും തന്റെ ഭാര്യയുടെ ഇണയുടെ അരികിൽ ചൊല്ലുകയും അവരുമായി ബന്ധപ്പെടുന്നതിന് മുൻപ് ബിസ്മില്ലാ എന്ന് ചൊല്ലുകയും പിന്നീട് അല്ലാഹുമ്മ ജന്നിബ്ന ഷൈത്താന വജന്നിബ് ഷൈത്താന മാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൽ അവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ലം യദുർറഹു അഷ്ഷൈത്താൻ, പിശാജ് അവനെ ഉപദ്രവിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. എന്തുകൊണ്ട് സഹോദരൻ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. എത്രയോ മാതാപിതാക്കൾ ഈ ഒരു സുന്നത്ത് ഉപേക്ഷിക്കുന്നതിലൂടെ അവരവരുടെ മക്കളോട് ഉപദ്രവം കാണിക്കുകയാണ്. നമ്മുടെ മക്കൾ നല്ല കുട്ടികളായി, നല്ല മക്കളായി വളരണമെങ്കിൽ അവരുടെ തർബിയത്ത് കുട്ടി ജനിക്കുന്നതിന് മുൻപ് ആരംഭിക്കണം. അവരെ വളർത്തുക എന്നത് കുട്ടി ജനിക്കുന്നതിന് മുൻപ് ആരംഭിക്കണം എന്ന് ഈ ഹദീസ് സൂചന നൽകുന്നുണ്ട്. കുട്ടികളുടെ കാര്യം അവർ ജനിക്കുന്നതിന് മുൻപ് ശ്രദ്ധിച്ചു തുടങ്ങണം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഏഴാമത്തെ സന്ദർഭം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയമാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അവനോട് പറയപ്പെടും, ഹുദീത വകുഫീത വഉഖീത, ഹുദീത് നിനക്ക് സന്മാർഗം നൽകപ്പെട്ടിരിക്കുന്നു, വകുഫീത് നിനക്ക് വേണ്ടതെല്ലാം മതിയാകുവോളം നൽകപ്പെട്ടിരിക്കുന്നു, വഉഖീത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മൂന്ന് കാര്യമാണ്. അവൻ നേരായ വഴിയിലേക്ക് അള്ളാഹു അവനെ നയിക്കുന്നതാണ്, അതുപോലെ അവന് വേണ്ടത് അള്ളാഹു നൽകുന്നതാണ്, അവനെ അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ട ദിക്റാണത്. ഈ സമയത്ത് പലപ്പോഴും വീട്ടിൽ നിന്ന് നിർബന്ധിതരായി പുറത്തു പോകേണ്ട സാഹചര്യം ചിലപ്പോൾ ചില ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. ആ സമയത്ത് ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നത് സ്ഥിരമാക്കണം. ബിസ്മില്ലാ, തവക്കൽതു അലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വളരെ ചെറിയ ദിക്റാണ്. അത് ചൊല്ലിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമാകട്ടെ വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതനഹാ ലഹു ശയാത്തീൻ, പിശാചുക്കൾ അവന്റെ അരികിൽ നിന്ന് മാറി നിൽക്കും. ഫയഖൂലു ലഹു ശയ്ത്താനുൻ ആഖർ, അവനോട് മറ്റൊരു ശയ്ത്താൻ പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഉഖി, ഒരു മനുഷ്യൻ ഈ രൂപത്തിൽ സന്മാർഗം നൽകപ്പെട്ട, ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മതിയാകുവോളം നൽകുന്ന, അവൻ സംരക്ഷണം നൽകുന്ന ഒരു മനുഷ്യൻ, അവനെ നിനക്ക് എങ്ങനെ വഴിപിഴപ്പിക്കാൻ സാധിക്കാനാണ് എന്ന് പിശാജ് മറ്റു പിശാചുക്കളോട് പറയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതായി കാണാം. അപ്പോൾ സഹോദര, ഇത് ബിസ്മി ചൊല്ലേണ്ട ഒരു സന്ദർഭമാണ്. എട്ടാമത്തെ സന്ദർഭം രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിലാണ്. അസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദത്തന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ ഫഹുവ അസ്സമീഉൽ അലീം സലാസ മറാത്തിൻ ലം തുസിബ്ഹു ഫുജാഅത്തു ബലാഇൻ ഹത്താ യുസ്ബിഹ്. ഒരു മനുഷ്യൻ രാവിലെ ബിസ്മില്ലാ അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ അസ്സമീഉൽ അലീം എന്ന പ്രാർത്ഥന മൂന്ന് തവണ ചൊല്ലിയാൽ അവനെ പൊടുന്നനെയുള്ള അപകടങ്ങൾ ബാധിക്കുന്നതല്ല. നിർബന്ധമായിട്ടും അതല്ലെങ്കിൽ നമ്മൾ സ്വയം ഗൗരവത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിത്യവും ചൊല്ലേണ്ട ദിക്റുകളിൽ ഒന്നാണിത്. ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ അസ്സമീഉൽ അലീം എന്ന് ഒരാൾ മൂന്ന് തവണ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പൊടുന്നനെയുള്ള വിപത്തുകൾ അവനെ ബാധിക്കുകയില്ല. വൈകുന്നേരം മൂന്ന് തവണ അത് ചൊല്ലിയാൽ രാവിലെ വരെ പൊടുന്നനെയുള്ള വിപത്തുകൾ അവനെ ബാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഹദീസിൽ ഓർമ്മപ്പെടുത്തിയ ഹദീസ് ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള സഹീഹാണ് എന്ന് വിലയിരുത്തിയ ഹദീസാണ്. അതുപോലെ തന്നെ ഒൻപതാമത്തെ സമയം ഉറക്കത്തിന്റെ സന്ദർഭത്തിലാണ്. ഉറങ്ങുന്നതിന് മുൻപ് ബിസ്മില്ലാ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അബുൽ അസ്ഹർ അൽ അൻമാരി റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, كان اذا اخذ مضجعه من الليل قال بسم الله وضعت جنبي اللهم اغفر لي ذنبي واخسئ شيطاني وفك رهابي وجعلني في الندي الاعلى എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന വാക്കുണ്ട്. ബിസ്മില്ലാ എന്ന് ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഈ ദിക്ർ ചൊല്ലേണ്ടത്, ബിസ്മില്ലാ വദഅതു ജംബി اللهم اغفر لي ذنبي واخسئ شيطاني وفك رهاني وجعلني في الندي الاعلى എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ ഒന്നാണ്. ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ് അത്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നാണ്. പത്താമത്തെ സന്ദർഭമാണ് വസ്ത്രം ഊരിവെക്കുന്ന, ബാത്റൂമിൽ പ്രവേശിക്കുന്ന സന്ദർഭം. ബാത്റൂമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാ എന്ന് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സിത്രു മാ ബൈന അൽജിന്നി വഅവറാത്തി ബനി ആദം ഇദാ ദഖല അൽകനീഫ അൻ യഖൂല ബിസ്മില്ലാ. ഒരു മനുഷ്യൻ അവൻ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ കണ്ണുകൾക്കും അവന്റെ ഔറത്തുകൾക്കും ഇടയിൽ മറയിടപ്പെടുന്നതാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് മറ്റൊരു സന്ദർഭമാണ്. പതിനൊന്നാമത്തെ സന്ദർഭം, ഒരു മനുഷ്യൻ അയാൾക്ക് തളർന്നു പോയാൽ, അയാൾ കാല് തന്നിയാൽ, അതല്ലെങ്കിൽ അയാളുടെ വാഹനം, മൃഗങ്ങൾ വാഹനമാണ് എങ്കിൽ അത് തെന്നിപ്പോയാൽ ബിസ്മില്ലാ എന്ന് ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതാണ്. അബു മലിയഹ് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, കുൻതു റദീഫ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസറത് ദാബത്തുൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തോടൊപ്പമായിരുന്നു. അപ്പോൾ ഒരു ഒട്ടകം അതിന്റെ കാല് തെന്നിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചായ്സ ഷെയ്ത്താൻ, പിശാജ് നശിക്കട്ടെ, പിശാജിന് നാശം എന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ ചായ്സ ഷെയ്ത്താൻ, നീ അങ്ങനെ പറയരുത്. ഫഇന്നക ഇദാ ഖുൽത ദാലിക തആദമ ഹത്താ യകൂന മിത്ല അൽ ബൈത്ത്, അങ്ങനെ നീ പറഞ്ഞാൽ പിശാജ് നശിക്കട്ടെ എന്ന് ഷെയ്ത്താൻ അവന്റെ ഈ അവനെ ശപിച്ചുകൊണ്ട് നീ ഈ സന്ദർഭത്തിൽ പറഞ്ഞാൽ അവൻ തആദം, അവൻ വലിയവനാകും. ഹത്താ യകൂന മിത്ല അൽ ബൈത്ത്, അവനൊരു വീടിനോളം വലുപ്പമുണ്ടാകും. വയഖൂലു ബിഖുവതി, കണ്ടില്ലേ എന്റെ ശക്തി കൊണ്ടാണ് എന്ന് അവൻ ആ സന്ദർഭത്തിൽ പറയും. വലാക്കിൻ ഖുൽ ബിസ്മില്ലാ, അതുകൊണ്ട് നീ എന്തു പറയുക, ബിസ്മില്ലാ എന്ന് പറയുക. ഫഇന്നക ഇദാ ഖുൽത ദാലിക തസാഗറ ഹത്താ യകൂന മിത്ല സുബാബ്, നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അവൻ ചെറുതാവുകയും ഒരു ഈച്ചയോളം നിസ്സാരമാവുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. അതാണ് പതിനൊന്നാമത്തെ സന്ദർഭം. പന്ത്രണ്ടാമത്തെ സന്ദർഭം, ഒരു മുസ്ലിം അവന്റെ ശരീരത്തിൽ വേദന അനുഭവിച്ചാൽ, എവിടെയെങ്കിലും വേദന ഉണ്ടായാൽ ബിസ്മില്ലാ എന്ന് പറയാൻ അത് സുന്നത്തിന്റെ ഭാഗമാണ്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ മുസ്ലിം ആയതിനു ശേഷം എന്റെ ശരീരത്തിൽ ഒരു വേദന പലപ്പോഴായി ഞാൻ അനുഭവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദഅയദക അലല്ലദി യഅലമു മിൻ ജസദിക വഖുൽ ബിസ്മില്ലാഹി സലാസ, നിന്റെ ശരീരത്തിൽ വേദനയുണ്ടാകുന്ന സ്ഥലം അവിടെ നിന്റെ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, എന്നിട്ട് ഏഴ് തവണ നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ഷർരി മാ അജിദു വഉഹാദിർ, അഊദു ബിഖുദ്റതില്ലാഹി മിൻ ഷർരി മാ അജിദു വഉഹാദിർ എന്ന പ്രാർത്ഥന ഏഴ് തവണ നീ ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ വേദന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ബിസ്മില്ലാ എന്ന് പറയുകയും ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നത് സുന്നത്താണ്. പതിമൂന്നാമത്തെ സന്ദർഭം സഹോദരങ്ങളെ, മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ വദഅൽ മയ്യിത ഫിൽ ഖബർ ഖാൽ ബിസ്മില്ലാഹി വഅലാ സുന്നതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയുമായിരുന്നു, ബിസ്മില്ലാ അല്ലേ, ഇത് സുന്നത്താവുന്ന സമയമാണ്. വഅലാ സുന്നതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലായിക്കൊണ്ട് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ മയ്യത്ത് ഖബറിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഖബറിലേക്ക് വെക്കുമായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയുകയാണ്. പതിനാലാമത്തെ സന്ദർഭം, ഈ സന്ദർഭങ്ങളിൽ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്, വാതിലടക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ വിളക്ക് അണക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലണം, അതുപോലെ വെള്ളപാത്രം മൂടിവെക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ ഭക്ഷണ തളികകൾ മൂടിവെക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതെല്ലാം വിശദമായി വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തജ്നഹല്ലൈൽ ഫകുഫു സുബിയാനകും, രാത്രി ഇരുട്ടിത്തുടങ്ങിയാൽ, രാത്രിയിലേക്ക് പ്രവൈകുന്നേരം മഗ്രിബിന്റെ സന്ദർഭമായി കഴിഞ്ഞാൽ, ഫകുഫു സുബിയാനകും, നിങ്ങളുടെ ചെറിയ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കുക വീട്ടിൽ തന്നെ. ഫഇന്ന ശയാതീന തൻതഷിറു ഹീന ഇദിൻ, ആ സന്ദർഭത്തിലാണ് പിശാജ് നാട്ടിൽ വ്യാപിക്കുന്നത്. فإذا ذهب ساعة من العشاء فخلوهم, അങ്ങനെ രാത്രിയിൽ നിന്ന് ഒരു സമയം അങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടുകൊള്ളുക. വഅഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാഹ്, വാതിലടക്കുക, നിന്റെ വാതിലടക്കുക, ബിസ്മില്ലാ എന്ന് ചൊല്ലുക. വാത്ഫി മിസ്ബാഹക വദ്കുർ ഇസ്മല്ലാഹ്, എന്റെ വിളക്ക് അണക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് പറയുക. വഔകി സിഖാഅക വദ്കുർ ഇസ്മല്ലാഹ്, വെള്ളപാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുക. വഹമ്മിർ ഇനാഅക വദ്കുർ ഇസ്മല്ലാഹ്, എന്റെ പാത്രം മൂടി വെക്കുന്ന സന്ദർഭത്തിൽ, ഭക്ഷണപാത്രങ്ങൾ മൂടി വെക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് പറയുക. വലൗ തഅറുദു അലൈഹി ഷൈഅൻ, നീ പാത്രത്തിന്റെ മുകളിൽ മൂടി വെക്കാൻ ഒന്നും ലഭിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പാത്രത്തിന്റെ മുകളിൽ വെക്കുക. ചില ഹദീസുകളിൽ കാണാം വലൗദൻ, ഒരു വടിയാണ് എങ്കിലും, ഒരു കമ്പാണ് എങ്കിലും, അതെങ്കിലും നീ ആ പാത്രത്തിന് മുകളിൽ വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് ചില ഹദീസുകളിൽ കാണാം, ഇസ്ലാം ഹദീസിൽ ചില റിവായത്തുകൾ കാണാം. വർഷത്തിൽ ഒരു രാത്രിയിൽ ആകാശത്ത് നിന്ന് ഒരു രോഗം, ഒരു പകർച്ചവ്യാധി ഇറങ്ങുന്നതാണ്. അത് ബിസ്മി ചൊല്ലാതെ വിട്ട പാത്രങ്ങൾ ആ പാത്രങ്ങളിലെല്ലാം പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് വിശദീകരിച്ചതായി കാണാം. അപ്പോൾ 14 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ബിസ്മി ചൊല്ലേണ്ട സമയങ്ങളാണ്. ബിസ്മി ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഹദീസുകളാണ് ഈ പറഞ്ഞതെല്ലാം. സഹോദരങ്ങളെ, ബിസ്മില്ലാ എന്നത് എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ പറയാവുന്ന ദിക്റാണ്. അള്ളാഹുവിനോടുള്ള സഹായതേട്ടം അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് ബറക്കത്ത്, അനുഗ്രഹം ചോദിക്കുക എന്നത് അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന്റെ സഹായവും പിന്തുണയും, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹവും ഈ പറഞ്ഞ ദിക്റിലൂടെ ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് തേടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.